നമസ്കാരം ശ്രീരാമൻ അയ്യർ.
നമസ്കാരം.
ഇന്ത്യൻ സ്വാതന്ത്ര്യദിനമാണെന്ന് സ്വാതന്ത്ര്യദിന ആശംസകൾ.
അതെ, 66 വർഷം തികയുന്ന ഒരു സ്മൃതിദിനമാണ്.
ഒരു പ്രവാസി ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ, ഒരുപാട് കാലമായി ഇന്ത്യക്ക് പുറത്ത് ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന ഒരു പ്രവാസി ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ, പ്രത്യേകിച്ചും ഇന്ത്യയിൽ മാധ്യമപ്രവർത്തകൻ കൂടിയായിരുന്ന ഒരു വ്യക്തിയാണ് താങ്കൾ. അത് ആ രീതിയിൽ ഇവിടെ നിന്ന് ഇന്ത്യയെ നോക്കുമ്പോൾ, ഈ സ്വാതന്ത്ര്യം കിട്ടിയിട്ടുള്ള ഇത്രയും കാലഘട്ടത്തിലെ ഇന്ത്യയെ താങ്കൾ എങ്ങനെയാണ് കാണുന്നത്?
അത് പല വിധത്തിൽ നമുക്ക് നോക്കാം. എന്താന്ന് വെച്ചാൽ, ഒരു തേർഡ് വേൾഡ് കൺട്രി അല്ലെങ്കിൽ ഒരു അധോലോകം ആയിട്ടാണ് പലരും കണക്കാക്കുന്നത്. ഈ രാജ്യത്തിലൊക്കെ കണക്കാക്കുന്ന ഇന്ത്യ ഒരു വൻ ശക്തിയായിട്ടല്ല. എന്നാ വാസ്തവത്തില് 15% ലോക ജനസംഖ്യ ഇന്ത്യയിലാണ് ഉള്ളത്. അതുകൊണ്ട് ചിന്തകളും നമ്മുടെ ജീവിത രീതികളും എല്ലാം മാറ്റിയെടുക്കുന്നത് അല്ലെങ്കിൽ അതില് പുരോഗമിക്കുന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമല്ല. എന്താന്ന് വെച്ചാൽ, 80% ഹിന്ദുക്കൾ, 12% മുസൽമാന്മാർ, 8% ന്യൂനമതസ്ഥർ, ഇവരെല്ലാവരും കൂടി കൂട്ടിക്കൊഴിച്ച ഒരു ഇതാണ് അവിടുത്തെ പരിതസ്ഥിതി. അതുമാത്രമല്ല, പ്രധാനമായിട്ട് പട്ടണവും ഗ്രാമങ്ങളും തമ്മിലുള്ള ഭയങ്കര വ്യത്യാസങ്ങൾ, വലിയ അകൽച്ച, ദാരിദ്ര്യവും ആത്മീയ ചിന്തകൾ വളരെ മുൻപന്തിയിലുള്ള പരിഷ്കാരങ്ങൾ എല്ലാം കൂടി കൂട്ടുകൊഴയുമ്പോൾ പ്രോഗ്രസ് അല്ലെങ്കിൽ പുരോഗതി ഉണ്ടാവുമില്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇന്ത്യയിൽ വളരെയധികം പുരോഗതികൾ ചെയ്തിട്ടുണ്ട്. എന്നാൽ അത് എത്രത്തോളം ജനങ്ങൾക്കത് ഇഷ്ടപ്പെടും അല്ലെങ്കിൽ സൗകര്യപ്പെടും എന്നുള്ളത് എനിക്ക് നോക്കിയതിൽ വലിയൊരു സന്തോഷമായിട്ട് തോന്നുന്നില്ല.
ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ജനിച്ചൊരു വ്യക്തിയാണ് താങ്കൾ.
സ്വാഭാവികമായി ഞാൻ 10 ബ്രിട്ടീഷ് സിറ്റിസൺ ആയിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഒരു സ്വതന്ത്ര ഇന്ത്യയുടെ പൗരനായി തീർന്നത്.
പിന്നീട് അതിനുശേഷം ബ്രിട്ടീഷുകാർ തന്നെ സ്ഥാപിച്ച അല്ലെങ്കിൽ ഉണ്ടാക്കിയ മറ്റൊരു രാജ്യത്തേക്ക് താങ്കൾ വന്ന് താമസിക്കുന്നു. സ്വാഭാവികമായും ബ്രിട്ടീഷുകാർ വിട്ടുപോയതിനു ശേഷമുള്ള ഇന്ത്യയെ പുറത്തുനിന്ന് കാണുമ്പോൾ ഇന്ത്യയുടെ ഒരു പുരോഗതിയിൽ എന്തെങ്കിലും സന്തോഷം തോന്നുന്നുണ്ടോ?
ഇന്ത്യയെ സന്തോഷം തോന്നുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ, പഠിപ്പില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് വളരെയധികം പുരോഗമിച്ചിട്ടുണ്ട്. മാത്രമല്ല, എല്ലാവർക്കും നല്ലപോലെ ജീവിക്കണം, നല്ല രീതിയിൽ ജീവിക്കണം. അത് വിദ്യാഭ്യാസം കൊണ്ടേ അത് സംഭവിക്കാൻ പറ്റുള്ളൂ. വിദ്യാഭ്യാസം കൊണ്ട് നമ്മുടെ മനോരീതികൾ, ചിന്തിക്കുന്ന രീതികളൊക്കെ മാറും. അതേപോലെ തന്നെ കാശുണ്ടാക്കാനുള്ള ഒരു കഴിവുണ്ടാവും. അപ്പൊ ജീവിതം പുരോഗമിക്കും. അപ്പോ അടുത്തു വരുന്ന തലമുറകൾക്ക് കുറച്ചുകൂടി അത് രക്ഷപ്പെടുത്താൻ പറ്റും. എന്നാൽ അവിടെ ഏറ്റവും പറ്റുന്ന അമളി അവിടെയല്ല. ഈ പാശ്ചാത്യ രാജ്യങ്ങൾ കാണിക്കുന്ന കോമാളികൾ മുഴുവൻ അതേപോലെ കോപ്പി അടിക്കുക എന്നുള്ള ഒരു ചിന്താഗതി നമ്മുടെ ആൾക്കാരുടെ ഇടയിൽ വന്നിട്ടുണ്ട്. അപ്പോ പണ്ട് കാലത്തുള്ള നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ രീതികളും നമ്മുടെ നല്ല വശങ്ങളും ഒക്കെ കംപ്ലീറ്റ് ആയിട്ട് മറന്ന് ഒരു പുതിയ സ്റ്റൈലിലാണ് അവർ പോകുന്നത്. അതാണ് എനിക്കൊരു വിഷമം.
ഓസ്ട്രേലിയയുമായി കമ്പയർ ചെയ്യുമ്പോൾ എന്താണ് ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിലുള്ള ഒരു അന്തരം?
അന്തരം വളരെ, നമ്മുടെ ഒന്നാമത് ഇവിടുത്തെ ജനസംഖ്യ 22 മില്യണോ സംതിങ്. അവിടെ അതല്ല, അവിടുത്തെ ജനസംഖ്യ ഞാൻ പറഞ്ഞതുപോലെ 15% ലോകത്തിലുള്ള പോപ്പുലേഷന്റെ 15% ആ രാജ്യത്തിനുള്ളിൽ താമസിക്കുന്നുണ്ട്. അപ്പോ എന്ത് നമ്മൾ ശ്രമിച്ചാലും അതുപോലെ എഫക്റ്റ് ഉണ്ടാവില്ല. ഇവിടെ അതല്ല, ബിക്കോസ് ആ ജനസംഖ്യ വളരെ കുറവായതുകൊണ്ട് പല പരിഷ്കാരങ്ങളും, അപ്പോ ഫ്രീ ഹോസ്പിറ്റൽ, ഫ്രീ എഡ്യൂക്കേഷൻ, ഇതൊക്കെ ചെയ്യാം. അത് നമ്മുടെ ഇവിടെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ, ആ പ്രോഗ്രസ് എന്നുള്ളത് ലിറ്റ നമ്മൾ ശരിക്കും പറയുന്ന ടേമിൽ പ്രോഗ്രസ് എന്നുള്ളത് അത് അച്ചീവ് ചെയ്യാൻ വളരെ വിഷമമാണ്.
ജനാധിപത്യത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നു, അടുത്ത വർഷം ഇന്ത്യയിലും പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ജനാധിപത്യത്തെ രണ്ടും എപ്പോഴെങ്കിലും താങ്കൾ താരതമ്യം ചെയ്തിട്ടുണ്ടോ?
ഞാൻ താരതമ്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അതിനെപ്പറ്റി ആലോചിച്ചിരിക്കുന്നു. അതായത് ഇവിടെ എന്താന്ന് വെച്ചാൽ, ഇലക്ഷൻ നടക്കുമ്പോ ചില രീതിയിലുള്ള ക്യാൻവാസിങ് അതുപോലെ ഇതൊക്കെ ഉണ്ടാവും. പക്ഷെ അങ്ങനത്തെ നമ്മുടെ നാട്ടിലത്തെ പോലെ അത്ര, അതായത് ഒരു ഇലക്ഷൻ എല്ലാം റിഗിയലാണ് അവിടുത്തെ. അതായത് വേറൊരു പാർട്ടിയെ നമ്മളെ കസ്റ്റഡിയിലാക്കുക, എങ്ങനെയെങ്കിലും ആ പവർ നമ്മുടെ കയ്യിൽ വരണം എന്നുള്ള ഒറ്റ ചിന്തയാണ്. അതാണ് അതില്. അപ്പൊ ആ വോട്ടിംഗ് ഡെമോക്രസി ആയാലും ആ ഡെമോക്രസി ശരിക്കും വർക്ക് ചെയ്യുന്നില്ല.
അല്ല, പക്ഷെ നമുക്ക് ഇന്ത്യൻ വംശജർ എന്ന് പറയുന്ന നമുക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, ഇന്ത്യൻ ജനാധിപത്യത്തിലേക്ക് നോക്കുമ്പോൾ, സ്വതന്ത്ര ഇന്ത്യയിൽ ജനാധിപത്യത്തെ കുറിച്ച് സന്തോഷിക്കാൻ ഒന്നുമില്ല എന്നാണോ താങ്കൾ?
അല്ല, അത് ഞാൻ പറയുന്നില്ല. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഒരു വാക്ക് പറയാനുള്ള ഒരു റൈറ്റ് ഇല്ല ജനാധിപത്യം വരുന്നതിന് മുമ്പ്. എന്നാൽ ഇപ്പൊ ജനാധിപത്യം വരുന്ന, എനിക്ക് ഏത് പാർട്ടിക്കോ ഏത് കാൻഡിഡേറ്റിനോ വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉണ്ടായിരുന്നില്ല പണ്ട്, വെറും അടിമകളാണ്. അന്ന് വെള്ളക്കാരൻ എന്ത് പറയണു അത് ഒബേ ചെയ്യുക, അത്രയേ ഉള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ ജയിലിൽ പിടിച്ചിടും, അത്രയേ ഉള്ളൂ.
താങ്കളൊക്കെ ഓസ്ട്രേലിയയിൽ വന്ന കാലഘട്ടത്തിൽ ഓസ്ട്രേലിയയും ഇന്ത്യയും തമ്മിൽ ഇപ്പോഴത്തെ ഒരു ബന്ധമൊന്നുമില്ലായിരുന്നു.
ഒന്നുമില്ല. അത് മാത്രമല്ല, നമ്മളെ ഇവര് ഈ രാജ്യങ്ങളിൽ നമ്മൾ നോക്കുന്ന, എനിക്ക് നല്ലപോലെ ഓർമ്മയുണ്ട്, നമ്മൾ റോട്ട് കൂടി നടന്നു നമ്മളെ മുഴിച്ചു നോക്കുക അവര് ഇവനാരെയാണ്. അതായത് ആ ജാതി ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു.
ഇപ്പൊ അത് ഒരുപാട് മാറിയിട്ടുണ്ടോ?
ഇപ്പൊ അത് വളരെ മാറിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ മാത്രമല്ല, ഇപ്പൊ നമ്മളെ ഒരു വളരെ പല സ്ഥലത്തും റെസ്പെക്ട് ചെയ്യുന്നുണ്ട്. ബിക്കോസ് നമ്മുടെ കഴിവും നമ്മുടെ വിദ്യാഭ്യാസവും എല്ലാം ആലോചിച്ച് അവര് നമ്മളെ റെസ്പെക്ട് ചെയ്യുന്നുണ്ട്.
അല്ല, ഇത്തരം ഒരു മാറ്റത്തിനുള്ള പ്രധാനമായ കാരണം താങ്കളുടെ അനുഭവത്തിൽ എന്താണ് തോന്നിയത്?
എന്റെ അഭിപ്രായത്തിൽ അവിടുന്ന് വരുന്ന ആൾക്കാർ വളരെ വിദ്യാഭ്യാസത്തിൽ വളരെ പ്രോഗ്രസീവ് ആണ്. മാത്രമല്ല അവർ ഡെഡിക്കേറ്റഡ് ആണ്. അവർ ജോലി ചെയ്യുന്നത് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പോൾ ആ ഇതാണ് ഇവിടെ എംപ്ലോയി എന്ന ആൾക്കാർ ആലോചിക്കുന്നത്. എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ജോലിക്ക് ഒരാൾ വെക്കുമ്പോൾ അയാൾ പെർഫെക്റ്റ് ആയിട്ട് ജോലി ചെയ്യുന്നുണ്ടോ, നമുക്ക് കൂറ് കാണിക്കുന്നുണ്ടോ, ആ ഒരു ചിന്ത. അതുകൊണ്ടാണ് അപ്പൊ അവർ ഇഷ്ടപ്പെടും നമ്മളെ.
ഒരു പ്രവാസി ഇന്ത്യക്കാരൻ എന്ന രീതിയിൽ ഇന്ത്യൻ ജനാധിപത്യത്തിന് എന്ത് സംഭാവന കൂടുതലായി നൽകണമെന്നാണ് താങ്കളുടെ മനസ്സിലുള്ളത്?
സംഭാവന, അതായത് ഇപ്പോഴത്തെ എനിക്ക് തോന്നുന്നത് ഈ പട്ടണവും ഗ്രാമങ്ങളും തമ്മിലുള്ള ആ വലിയ അകൽച്ചയുണ്ടല്ലോ, അത് കുറച്ച് കുറയണം. എന്താന്ന് പറഞ്ഞാൽ ഈ ഗ്രാമത്തിലുള്ളവർക്ക് ഇന്നും വോട്ടിംഗ് എന്താണ്, അതിന്റെ കാര്യം എന്താണ്? അതല്ല, ഒരു ബിരിയാണി വാങ്ങിച്ചു കൊടുക്കുക, കുറച്ച് കാശ് കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ ചിന്തത്തിൽ വോട്ട് ചെയ്യാൻ പറഞ്ഞാൽ അതിൽ കൊണ്ട് വോട്ട് ചെയ്യും. അത് എന്താ നമ്മൾ ചെയ്യുന്നത്, അത് നമുക്ക് നല്ലതാണോ, അതൊന്നുമില്ല. അവ ആലോചിക്കുന്നില്ല. അപ്പോ ആ അതിൽ പ്രോഗ്രസീവ് ആവണമെങ്കിൽ എഡ്യൂക്കേഷൻ വേണം. എഡ്യൂക്കേഷൻ വില്ലേജ് സൈഡിലൊക്കെ മഹാമോശമാണ്. നമ്മുടെ രാജ്യം കേരളം നമ്മൾ എടുത്താൽ പോരാ, കേരളത്തിൽ 100% ആണ്. അതല്ല, ഒറീസ, ബീഹാർ അവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വിദ്യാഭ്യാസം വളരെ വളരെ ലോ ആണ്. പക്ഷെ നമ്മൾ എല്ലാം കൂടി കൂട്ടിക്കണക്കാക്കി നോക്കുമ്പോൾ ഇന്ത്യൻ ഡെമോക്രസി എന്ന് പറയുമ്പോൾ എല്ലാവരും ഈക്വലായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്താലേ, അല്ലെങ്കിൽ ഈക്വലായിട്ടുള്ള ഗതിയിൽ ചിന്തിച്ചാലേ കാര്യം നടക്കുള്ളൂ. അതിന് വളരെയധികം സമയമെടുക്കും, വളരെ എളുപ്പമല്ല. ഈ 66 കൊല്ലമല്ല, നത്തിങ്, അത് ഹൺഡ്രഡ്സ് ഓഫ് ഇയേഴ്സ്.
തീർച്ചയായും വളരെയധികം നന്ദി SBS മലയാളത്തോടും ശ്രോതാക്കളോടും സംസാരിച്ചതിന്.
നിങ്ങൾ നല്ലപോലെ നിങ്ങളുടെ പ്രോഗ്രാം വളരെ നന്നായി നടത്തുന്നുണ്ട്. അത് ഞാൻ പലപ്പോഴും അഭിനന്ദിക്കണം എന്ന് എന്റെ മനസ്സിൽ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒരു അവസരം കിട്ടി, അത് ഞാൻ ചെയ്യുകയാണ്.
തീർച്ചയായും ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനത്തിൽ വളരെ സന്തോഷമുള്ള ഒരു വാക്കുകളാണ് താങ്കൾ പറഞ്ഞത്. വളരെയധികം നന്ദി.
താങ്ക്സ്.